2024 മാർച്ച് 20 ബുധനാഴ്ച കേരള കോമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. നടരാജഗുരു വിട പറഞ്ഞിട്ട് 51 വർഷം. പിന്നിടുമ്പോൾ സൃഷ്ടിയുടെ ദിവ്യനൃത്തം. ഡോക്ടർ ബി സുഗീത എഴുതുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യൻ എന്ന നിലയിൽ മാത്രം നടരാജഗുരുവിനെ വിലയിരുത്തിയാൽ അദ്ദേഹത്തിന്റെ സംഭാവനകളുടെ ചെറിയൊരംശം മാത്രമേ ആകുന്നുള്ളൂ. ഗുരുവിന് സ്വയം പൂർണ്ണമായി സമർപ്പിച്ച് ശിഷ്യത്വം സ്വീകരിച്ച നടരാജഗുരു അതുവഴി സന്യാസം സ്വീകരിക്കുകയായിരുന്നു. നാരായണ ഗുരു അതിൽ അസാധാരണത്വമൊന്നും കണ്ടതുമില്ല. നീ സന്യാസി ആകുന്നതുകൊണ്ട് ആശ്രമത്തിന് കൂടുതലായി ഒരു സോപ്പിന്റെ ചെലവ് കൂടിയല്ലേ ഉള്ളൂ എന്നായിരുന്നു ഗുരുദേവന്റെ പ്രതികരണം. ഏത് ജീവിതമൂല്യത്തെയും ചെറിയ ലാഭത്തിനായി കൈവിടിയുന്ന ലൌകിക താൽപര്യങ്ങളിൽ പ്രബലരായ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു കർമ്മ പദ്ധതിയിലും ഇണങ്ങി നിൽക്കാൻ നടരാജഗുരുവിന് കഴിഞ്ഞില്ല. ഗുരു തന്നെ പറഞ്ഞത് ഇങ്ങനെ, ജീവിതം ഒരു തുറങ്കാണ്. വിരുദ്ധങ്ങളായ ലൌകിക താൽപര്യങ്ങൾ എപ്പോഴും അതിൽ ആത്മാവിന്റെ സ്വച്ഛന്ദ വിഹാരത്തെ വിഘാതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ എല്ലാവരും ബദ്ധരരാണ്. നമ്മുടെ വാക്കുകൾ, വിചാരങ്ങൾ, കർമ്മങ്ങൾ ഇവയെല്ലാം സമുദായത്തിന്റെ താൽപര്യങ്ങൾക്കുള്ളിൽ ചുരുക്കി നിർത്തിക്കൊള്ളണം. അതിന് തയ്യാറായില്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് സമുദായത്തിനറിയാം. സോക്രട്ടീസിന് വിഷം കൊടുത്തു, നബിയെ മദീനിലേക്ക് ഓടിച്ചു, ക്രിസ്തുവിനെ ക്രൂശിച്ചു, ബ്രൂണോയെ അഗ്നിക്കിരയാക്കി, റൂസോയെയും വോൾട്ടറെയും ഭ്രഷ്ടരാക്കി. മരണരഹസ്യവും നചികേതസ്സും നാരായണ ഗുരുവിന് തന്റെ ശിഷ്യനെ നന്നായി മനസ്സിലാകുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നടരാജഗുരുവിനെ സംബന്ധിച്ചിരുന്ന എല്ലാ പാശങ്ങളും അറുത്ത് മുക്തനാക്കി യൂറോപ്പിലേക്ക് അയച്ചത്. ഇവർ തമ്മിലുള്ള ഗുരുശിക്ഷബന്ധം കഠോപനിഷത്തിലെ ഗുരുയമനെ ശിഷ്യൻ നചികേതസ്സിനെയും പോലെയാണെന്ന് ഗുരു മുനിനാരായണ പ്രസാദ് പറയുന്നുണ്ട്. ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന എല്ലാ സുഖസൗകര്യങ്ങളും വെച്ചു നീട്ടിയിട്ടും നശ്വരമായതെന്നും തനിക്ക് വേണ്ടതും മരണത്തെക്കുറിച്ചുള്ള രഹസ്യമാണ് തനിക്ക് അറിയേണ്ടതെന്നും നചികേതസ് ഉറച്ചുനിന്നു. അതുപോലെ രാജകീയവുമായ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ചാണ് നാരായണ ഗുരുവിന്റെ ശിഷ്യനാകാൻ നടരാജഗുരു തയ്യാറായത്. തന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ച് ലഭ്യമായിരുന്ന ഉന്നത ഉദ്യോഗവും അതുവഴി ലഭിക്കുമായിരുന്ന സാമൂഹ്യ പദവിയുമൊക്കെ തുച്ഛമായി തള്ളുകയും അതിനെല്ലാമുപരി അമൂല്യമായതാണ് നാരായണ ഗുരുവിന്റെ സത്യദർശനത്തിന്റെ രഹസ്യമെന്ന് മനസ്സിലാക്കി. അതിനായി സമർപ്പിക്കുകയും അത് ലോകത്തെവിടെയും ഉള്ളവർക്ക് വേണ്ടി രചിക്കുകയും ജീവിതം കൊണ്ടും പ്രഭാഷണങ്ങളിലൂടെയും പകർന്നു നൽകുകയും ചെയ്തു. ആധുനിക ലോകത്തിന് നടരാജഗുരു നൽകിയ സംഭാവനകളിൽ ഏറ്റവും പ്രധാനം താൻ കണ്ടെത്തിയ ചിന്താരീതിയും അറിവിന്റെ സമഗ്രതയും വരും തലമുറയ്ക്ക് പകർന്നു നൽകുവാനായി നാരായണ ഗുരുകുല ഫൗണ്ടേഷൻ സ്ഥാപിച്ചതാണ്. അറിവിന്റെ മാത്രം പിൻബലത്തിൽ നിലനിന്നു പോരുന്ന ഈ പ്രസ്ഥാനം 100 വർഷം പിന്നിട്ടിരിക്കുന്നു. പിൻഗാമികളായ ഗുരു നിത്യ ചൈതന്യയും ഗുരു നാരായണ പ്രസാദും ഒരർത്ഥത്തിൽ നടരാജഗുരുവിന്റെ സംഭാവന തന്നെയാണ്. ഈ അർത്ഥത്തിൽ കഴിഞ്ഞ 100 വർഷമായി ഗുരുകുലം ചെയ്തുവരുന്ന നിവൃത്തി മാർഗം എന്ന അമൂല്യ സാമൂഹ്യ സേവനം പരോക്ഷമായി നടരാജഗുരുവിന്റെ സംഭാവനയാണ്. ഉത്തമ ഗുരുവും ഉത്തമ ശിഷ്യനും ഒരേ സമയം അത്യന്തം ആധുനികനും പുരാതന ഋഷിമാരുടെ പ്രതിനിധിയുമായിരുന്നു നടരാജഗുരു. തന്റെ തത്വചിന്ത പോലെ തന്നെ പൂർവ്വചരിത്രവും ഭാവിയിലെ സാധ്യതയും ഒരിടത്തും കേന്ദ്രീകരിച്ച് ഒന്നായി നിന്നിരുന്നു. പുറമേ ഉള്ളതെന്നും അകമേ ഉള്ളതെന്നും വേർതിരിക്കാനാവാത്ത സമഗ്ര വ്യക്തിത്വമായിരുന്നു ഗുരുവിന്റേത്. ഒരു ഗുരു എന്ന നിലയിൽ സ്വധർമ്മം പാലിക്കുന്നതിൽ അദ്ദേഹം സദാ ജാഗരൂകനായിരുന്നു. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ ഗുരു അമേരിക്കയിലും യൂറോപ്പിലും മറ്റുമുള്ള ഗവേഷണ സ്ഥാപനങ്ങളും ഗ്രന്ഥശാലകളും പ്രയോജനപ്പെടുത്തി MA LT ഡിലെറ്റ് MR ST ബിരുദങ്ങൾ കരസ്ഥമാക്കി ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ശേഷം എടുത്ത തീരുമാനങ്ങൾ നടരാജഗുരുവിനെ ഒരേ സമയം ഒരു ഉത്തമ ഗുരുവും ശിഷ്യനുമാക്കി. ഞാനുണ്ടാകുമെന്ന് സ്വന്തം ഗുരുവിന് കൊടുത്ത വാക്ക് അനർത്ഥമാക്കിക്കൊണ്ട് നാരായണ ഗുരുവിന്റെ അന്തർദർശനത്തെ പാശ്ചാത്യവും ആധുനിക ശാസ്ത്രത്തിന് നിരക്കുന്നതുമായ ശൈലിയിലേക്ക് പകർത്തി ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നത് ജീവിത വ്രതമായി അദ്ദേഹം ഏറ്റെടുത്തു. സകല ദർശന സമ്പ്രദായങ്ങളും സകല ശാസ്ത്രങ്ങളും ഒരേ വ്യാപ്തിക്കുള്ളിൽ വരുന്നതായി സമഗ്ര ദർശനമാണ് ഗുരുവിന്റേതെന്ന് നടരാജഗുരു കണ്ടു. ഗുരു നിത്യ ചൈതന്യതി ഒരിക്കൽ നടരാജഗുരുവിനെക്കുറിച്ച് പറഞ്ഞു, ദൈവവും വേദവും ശാസ്ത്രവും പ്രമാണങ്ങളും എല്ലാം അദ്ദേഹത്തിന് നാരായണ ഗുരു മാത്രമായിരുന്നു. തന്റെ ജീവിതത്തിന് ഒറ്റ അർത്ഥമേ നടരാജഗുരു കണ്ടിരുന്നുള്ളൂ. അത് ഗുരുവിന്റെ വാക്കും വഴിയും അറിഞ്ഞ് ആ വഴി നടക്കുന്നതും ആ വാക്കിന്റെ അഗാധതയിലേക്ക് വെളിച്ചം വീഴ്ത്തി അത് വേറൊരുവന് പരിചിതമാക്കി കൊടുക്കുന്നതും മാത്രം. ദൈവത്തിന്റെ നിർവചനം, ദൈവമെന്ന വാക്കിന് പകരം ദ അബ്സല്യൂട്ട് എന്നാണ് നടരാജഗുരു ഉപയോഗിച്ചത്. അതിനെ ഗുരു ഇങ്ങനെ നിർവചിക്കുന്നു, എല്ലാറ്റിനെയും അവയെ സംബന്ധിച്ച് ഉണ്ടാകുന്ന എല്ലാ സംശയങ്ങളെയും പരസ്പര വൈരുദ്ധ്യം കൂടാതെ ഒരുപോലെ ഉൾക്കൊള്ളുന്ന നിഷ്പക്ഷ സത്യയാണ് പരമ്പൊരുൾ. സത്യം, വാസ്തവികത, യാഥാർത്ഥ്യം, സത്ത് എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഓരോരോ ഭാവത്തെ ആണ് പരമ്പൊരുൾ അഥവാ ബ്രഹ്മം. ഒരു നിഷ്പക്ഷ സത്യമാണ്. അപ്പോൾ അതിനെ അറിയാൻ ശ്രമിക്കുന്നവരും ഒരു നിഷ്പക്ഷ തലത്തിൽ നിൽക്കണം. ദ്വൈതങ്ങൾ നിരാകരിച്ച് രണ്ടും സന്ധിക്കുന്ന നിഷ്പക്ഷ തലത്തിൽ എത്തണം. അതിനായുള്ള ഒരു സമീപന രീതിയും നടരാജഗുരു കൊണ്ടുവന്നു. അതാണ് ഡയലക്റ്റിക്കൽ മെത്തഡോളജി. പണ്ട് തൊട്ടേ ലോകചിന്തയിൽ മറഞ്ഞുകിടന്ന ഈ ചിന്താരീതിയെ ആധുനിക ലോകത്തിന് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ചിന്താ ലോകത്തിന് തനതായ ഒരു സംഭാവന നൽകാൻ ഗുരുവിന് കഴിഞ്ഞു. പ്ലേറ്റോ ഈ സമീപനത്തെ ഡയലക്റ്റിക് എന്ന് വിളിക്കുകയും കോപ്പിംഗ് സ്റ്റോൺ ഓഫ് വിസ്ഡം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഈ ചിന്താരീതി ഒരർത്ഥത്തിൽ നാരായണഗുരു നെടുഞ്ഞാൾ സഖ്യം ഉണ്ടാക്കാനായി മുന്നോട്ട് വെച്ച നടുനില തന്നെയാണ്. ഏഴിമല നാരായണ ഗുരുകുലത്തിൽ വെച്ച് ലോക സമാധാന സമ്മേളനം വേൾഡ് പീസ് ട്രൂത്ത് ത്രൂ യൂണിറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് തുടർച്ചയായ 5 വർഷം നടത്തിയത് ലോകഹിതത്തിന് വേണ്ടിയായിരുന്നു. ചുരുക്കത്തിൽ ആദി നാരായണനിൽ തുടങ്ങി നാരായണ ഗുരുവിൽ എത്തി നിൽക്കുന്ന ജ്ഞാനത്തിന്റെ അനുസൃതമായ ഒഴുക്കിനെ ഭാവിയിലേക്കും തടസ്സമില്ലാതെ ഒഴുക്കുവാൻ അനുവദിക്കുന്നതിന് മനുഷ്യന്റെ ഭൗതിക അന്വേഷണങ്ങളും കണ്ടെത്തലുകളും വൈജ്ഞാനിക മേഖലയെ സമ്പുഷ്ടമാക്കുന്നതോടൊപ്പം ഈ ജ്ഞാന പ്രവാഹത്തിലെ കുമ്പളികളായി ചേർത്ത് വെക്കുന്നതിനും നടരാജഗുരു മറന്നില്ല. സൃഷ്ടിയുടെ ദിവ്യ നൃത്തത്തിന്റെ അനാവരണമായിരുന്നു നടരാജഗുരുവിന്റെ ജീവിത നിയോഗം.